2024 ഏപ്രിൽ 23 ചൊവ്വ. ഇന്ന് 1199 മേടം 10. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കാൻഡിഡേറ്റ് ചെസ് ചരിത്രമെഴുതി തമിഴ്നാട്ടുകാരൻ ഡി ഗുഗേഷ്. ലോക ചെസ് ചാമ്പ്യൻ പോരാട്ടത്തിന് അർഹത നേടുന്ന പ്രായം കുറഞ്ഞ താരം. ലോക ചെസ് ചരിത്രം തമിഴ്നാട്ടുകാരൻ ദൊമ്മരാജു ഗുഗേഷ് തിരുത്തിയെഴുതി. ലോക ചാമ്പ്യൻ ഡിങ് ലിററിനെ എതിരാളിയെ നിശ്ചയിക്കുന്ന കാൻഡിഡേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ 17-കാരൻ ഡി ഗുഗേഷ് ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി. ഇതിഹാസ താരം ഗാരി കാസ്പറോവ് 40 വർഷം മുൻപ് കുറിച്ച ചരിത്രമാണ് ചെന്നൈയിൽ നിന്നുള്ള ഗുഗേഷ് തിരുത്തിയത്. 1984 20-ാം വയസ്സിലായിരുന്നു റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ കാസ്പറോവ് കാൻഡിഡേറ്റ്സ് ജേതാവായത്. നിർണായകമായ അവസാന റൗണ്ട് മത്സരത്തിൽ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഹികാരു നകാമുറയും ഗുഗേഷും സമനിലയിൽ പിരിഞ്ഞു. സമാന്തരമായി നടന്ന മറ്റൊരു മത്സരത്തിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ യാൻ നിപ്പോനീഷിയും അമേരിക്കക്കാരൻ ഫാബിയോ കരുവാനയും സമനിലയോടെ വഴങ്ങി. ഇതോടെ 14 കളികളിൽ നിന്ന് 9 പോയിൻ്റുമായി ഗുഗേഷ് ജേതാവായി. ഗുഗേഷിന് സമ്മാനത്തുകയായി 88,500 യൂറോ, അതായത് ഏകദേശം 78.5 ലക്ഷം രൂപ ലഭിക്കും. നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിററും ഗുഗേഷും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി അടുത്തത്. ഈ വർഷം അവസാനത്തോടെ നടക്കേണ്ട ഈ മത്സരത്തിൻ്റെ വേദി തീരുമാനിച്ചിട്ടില്ല. ഇതിൽ ജേതാവാകുന്നയാൾ പുതിയ ലോക ചാമ്പ്യനാകും. വനിതകളുടെ കാൻഡിഡേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ടാൻസോങ്ങി ജേതാവായി. ഇന്ത്യക്കാരി കൊനേരു ഹംബിക്കാണ് 2-ാം സ്ഥാനം. സമൂഹ മാധ്യമ പരിശോധന. ഇതുവരെ 67 കേസുകൾ, 3 ദിവസം പൂർണ്ണ ജാഗ്രത. നിശബ്ദ പ്രചാരണ ദിവസമിറക്കാൻ വ്യാജ പോസ്റ്ററുകൾ ഒരുങ്ങുന്നതായി നിഗമനം. നിശബ്ദ പ്രചാരണ ദിവസങ്ങളിൽ സമൂഹ മാധ്യമം വഴി പ്രചാരണത്തിനും കുപ്രചാരണത്തിനും തയ്യാറായിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആ ദിവസങ്ങളിൽ പൂർണ്ണമായും സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനും എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ മോശം പോസ്റ്റ് ഇടുന്നവരെയും വോട്ടർമാരെ സ്വാധീനിക്കാൻ തെറ്റായ പ്രചാരണം നടത്തുന്നവരെയും അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതിനും നിർദ്ദേശം. പോസ്റ്ററുകൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. ഇതിനായി നാളെയും മറ്റന്നാളും തിരഞ്ഞെടുപ്പ് ദിവസവും പ്രത്യേക സമൂഹ മാധ്യമ പട്രോളിംഗ് നടത്താൻ പോലീസ് നോഡൽ ഓഫീസർമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമ പോസ്റ്ററുകളുടെ പേരിൽ കേരളത്തിൽ നിലവിൽ 67 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 28 കേസുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടിംഗ് യന്ത്രത്തിനെതിരെയും നടത്തിയ പ്രചാരണത്തിനാണ്. സ്ഥാനാർത്ഥികൾക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചതിനാണ് മറ്റു കേസുകൾ. കെ ശൈലജയ്ക്കെതിരായ വീഡിയോ ആരോപണവുമായി ബന്ധപ്പെട്ട് 6 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശൈലജയ്ക്കൊപ്പം പാനൂർ ബോംബ് കേസിലെ പ്രതിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചതിന് CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞതായി ഫോട്ടോ ഉൾപ്പെടുത്തി വ്യാജമായി പ്രചരിപ്പിച്ചതും കേസെടുത്തു. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ്റെ ഭാര്യ കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ പ്രചരിപ്പിച്ചതിനെതിരെ രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനും വെവ്വേറെ പരാതി നൽകിയിരുന്നു. വ്യാജ ഫോട്ടോയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇതിലും കേസെടുത്തു. സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്തുന്നതിന് പല തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുവെന്നും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിനങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുവെന്നും പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുമുണ്ട്. 14-കാരി അതിജീവിതയ്ക്ക് ഗർഭഛിദ്രാനുമതി. പീഡനക്കേസിലെ 14 വയസ്സുള്ള അതിജീവിതയ്ക്ക് സുപ്രീംകോടതി ഗർഭഛിദ്രത്തിന് അനുമതി നൽകി. 28 ആഴ്ച പ്രായമായതിനാലാണ് ഗർഭഛിദ്രം നടത്താൻ മഹാരാഷ്ട്ര സ്വദേശിയായ പെൺകുട്ടിയുടെ അമ്മ സുപ്രീംകോടതിയെ സമീപിച്ചത്. മഹാരാഷ്ട്രയിലെ സിയോൺ ആശുപത്രിയിൽ സുരക്ഷിത ഗർഭഛിദ്രത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ സവിശേഷ അധികാരമുപയോഗിച്ച് കോടതി നിർദ്ദേശിച്ചു. ചെലവ് മഹാരാഷ്ട്ര സർക്കാർ വഹിക്കണം. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയാണ് ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയത്. നേരത്തെ ആവശ്യം മഹാരാഷ്ട്ര ഹൈക്കോടതി നിരാകരിച്ചിരുന്നു. ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് അവധി നിഷേധിക്കാൻ പാടില്ലെന്ന് കോടതി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് ശിശുപരിചരണ അവധി നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. അവധിയില്ലാതെ വരുന്നത് അവർ തൊഴിലുപേക്ഷിച്ചു പോകാൻ കാരണമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അനുവദനീയ അവധിക്ക് ശേഷം ഭിന്നശേഷിക്കാരനായ മകനു വേണ്ടി പരിചരണാവധിക്ക് അപേക്ഷിച്ച ഹിമാചൽ പ്രദേശിലെ കോളേജ് അധ്യാപിക നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത അവധി മാനദണ്ഡമാണ് ഉള്ളതെങ്കിൽ അതിൽ ഭേദഗതി വരുത്തണമെന്നും ഇതിനായി സമിതിയെ നിയോഗിക്കണമെന്നും കോടതി ഹിമാചൽ സർക്കാരിനോട് നിർദ്ദേശിച്ചു. ജൂലൈ 31-നകം റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം. കേജ്രിവാളിന് ഇൻസുലിൻ നൽകണോയെന്ന് പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ച് കോടതി. തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇൻസുലിൻ ആവശ്യമാണോയെന്ന് വിലയിരുത്താൻ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാൻ ഡൽഹി റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി എയിംസിന് നിർദ്ദേശം നൽകി. ഡോക്ടർമാർ നിർദ്ദേശിച്ച ഭക്ഷണക്രമത്തിന് വിരുദ്ധമായി വീട്ടിൽ നിന്ന് മാമ്പഴം ഉൾപ്പെടെ എത്തിച്ച് കഴിച്ചതിൽ കോടതി അമർഷം രേഖപ്പെടുത്തി. പ്രമേഹരോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ ഡോക്ടറെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കാണാൻ അനുവദിക്കണമെന്ന ഹർജി തള്ളിയാണ് പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ചത്. ജയിൽ അധികൃതർ തനിക്ക് ഇൻസുലിൻ അനുവദിക്കുന്നില്ലെന്ന കെജ്രിവാളിൻ്റെ വാദങ്ങളും കോടതി തള്ളി. കെജ്രിവാളിന് ആവശ്യമായ എല്ലാ വൈദ്യസഹായവും ജയിലിൽ ലഭ്യമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മെഡിക്കൽ സംഘം നിർദ്ദേശിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂവെന്നും കോടതി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വായ് മൂടപ്പെട്ട നിലയിൽ. പരാതി കിട്ടിയോ എന്ന് പോലും വ്യക്തമാക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രസംഗങ്ങളിലൂടെ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസന്ധിയിലാക്കുന്നു. മുസ്ലിങ്ങളെയും കോൺഗ്രസിനെയും അധിക്ഷേപിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിക്കെതിരെ നടപടിയുണ്ടോ ഇല്ലയോ എന്നല്ല, പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമാക്കാൻ കമ്മീഷന് സാധിക്കുന്നില്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമെതിരെയുള്ള പരാതികളിൽ നടപടിയെടുക്കാത്തതിന് സുപ്രീംകോടതിയിൽ ഹർജിയെത്തി. തുടർന്ന് പരാതികൾ കമ്മീഷൻ തീർപ്പാക്കി. പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് പിന്നാലെ ക്ലീൻ ചിറ്റ് നൽകിയുള്ള കമ്മീഷൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്യുന്നതാവും ഉചിതമെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതിയും തീർപ്പാക്കി. കമ്മീഷൻ ലഭിച്ച പരാതികളിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കണമോ വേണ്ടയോ എന്നതിൽ അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. നടപടി വേണമെന്ന നിലപാടെടുത്ത കമ്മീഷണർ അശോക് ലവാസ പിന്നീട് രാജിവെക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കപ്പെടേണ്ടവരുടെ സമിതി സംബന്ധിച്ച കേസിലെ വിധിയിൽ കഴിഞ്ഞ വർഷം സുപ്രീംകോടതി പറഞ്ഞത് ഇങ്ങനെ: പ്രായപൂർത്തി വോട്ടവകാശമെന്നത് ജനാധിപത്യത്തിൻ്റെ ഹൃദയഭാഗത്താണ്. വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുകയും അധികാര കേന്ദ്രങ്ങൾക്ക് വഴങ്ങുകയും ചെയ്യുന്നത് അധികാരം നേടുന്നതിനും നിലനിർത്തുന്നതിനും വഴി തുറന്നുകൊടുക്കുന്ന നടപടിയാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ മാസം 16 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനത്തിൽ മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നേരത്തെ നടപടിയെടുക്കാതിരുന്നത് ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. പെരുമാറ്റച്ചട്ടലംഘനം പ്രമുഖ രാഷ്ട്രീയക്കാരുൾപ്പെടെ ആരു നടത്തിയാലും നടപടി ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ മറുപടി. എന്നാൽ ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പോലും കമ്മീഷൻ തയ്യാറാകുന്നില്ല. രാജസ്ഥാനിൽ ഏതാനും മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമെന്ന് വിലയിരുത്തപ്പെടുന്ന സമയത്താണ് മോദി മതാടിസ്ഥാനത്തിലുള്ള വേർതിരിവിൻ്റെ രാഷ്ട്രീയം പ്രയോഗിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെ ആശയം പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ് ആദ്യം മോദി ആരോപിച്ചത്. ഇപ്പോൾ ആരോപണം പാർട്ടിക്കപ്പുറം സമുദായം പറഞ്ഞുള്ളതായി. സമൂഹത്തിൽ ഭിന്നിപ്പിന് കാരണമാകുന്ന ഇത്തരം പരാമർശങ്ങൾ പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A ഉൾപ്പെടെ ലംഘനമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. മോദി ഇത്തരത്തിൽ വിവാദമുണ്ടാക്കുന്നത് ഇതാദ്യമല്ല. കമ്മീഷൻ ഇടപെടാതിരിക്കുന്നതും ഇതാദ്യമല്ല. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് കർണാടകയും മഹാരാഷ്ട്രയും രണ്ട് മുന്നണികൾക്കും നിർണായകം. 26 രണ്ടാം ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന 88 സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തെ ആധിപത്യം നിലനിർത്തുകയെന്നത് BJP ലക്ഷ്യം. ഇന്ത്യാ സഖ്യത്തിനാകട്ടെ ഇത് തിരിച്ചുവരവിനുള്ള ജീവൻ മരണ പോരാട്ടവും. NDA 62, ഇന്ത്യാ സഖ്യം 25 എന്നതാണ് കഴിഞ്ഞ തവണത്തെ കക്ഷിനില. ഇന്ത്യാ സഖ്യത്തിൻ്റെ സീറ്റുകളിൽ 20 കേരളത്തിലായിരുന്നു. 2019 കനത്ത തോൽവി നേരിട്ടപ്പോഴും വോട്ട് ശതമാനം കാര്യമായി കുറഞ്ഞിരുന്നില്ലെന്നതും കർണാടകയിൽ ഭരണം പിടിച്ചതുമാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ. വോട്ടുണ്ടോ അറിയാൻ 4 മാർഗങ്ങൾ. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാൻ 4 മാർഗങ്ങൾ. 1, വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1950 STD കോഡ് ചേർത്ത് വിളിക്കുക. തുടർന്ന് വോട്ടർ ID കാർഡ് നമ്പർ നൽകിയാൽ വിവരങ്ങൾ ലഭിക്കും. 2, ECA എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം ഇലക്ഷൻ ID കാർഡിലെ അക്കങ്ങൾ ടൈപ്പ് ചെയ്ത് 1950 SMS അയയ്ക്കാം. വിവരങ്ങൾ മറുപടി SMS ആയി ലഭിക്കും. 3, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റായ ECA ഗവൺമെൻറ് ഡോട്ട് ഇനിൽ പ്രവേശിച്ച് ഇലക്ട്രൽ സെർച്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പറും സംസ്ഥാനവും നൽകിയാൽ വിവരങ്ങളെല്ലാം ലഭിക്കും. 4. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ നൽകി പരിശോധിക്കുക. മുകളിൽ പറഞ്ഞതുപോലെ വിവരങ്ങൾ നൽകിയാൽ വോട്ടർ പട്ടികയിലെ പേര്, പാർട്ട് നമ്പർ, ക്രമനമ്പർ, പോളിംഗ് ബൂത്ത് തുടങ്ങിയവയൊക്കെ ലഭിക്കും. ശുഭദിനം. നന്ദി.